2021 ഏപ്രിൽ 18 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ രണ്ടാം പേജിൽ നിന്ന് ചിരിപ്പിച്ചു തണലൊരുക്കി കടന്നുപോയി. കോവളം സതീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം. ശിവാജി സിനിമയിലെ ഒരു സീൻ. നായക കഥാപാത്രമായ ശിവാജിക്ക് വെളുക്കാൻ വേണ്ടി സകല സൗന്ദര്യവർദ്ധക വസ്തുക്കളും ദേഹം മുഴുവൻ പൂശിക്കൊടുക്കുകയാണ്. അറിവ്. എല്ലാം കഴിഞ്ഞ് കുളിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന ശിവാജി നിർത്താതെ ചൊറിയുന്നു. ശിവാജി കാരണം ചോദിച്ചപ്പോൾ അറിവിന്റെ മറുപടി. അതോ നീ പെട്ടെന്ന് വെളുക്കാനായി ഞാൻ അതിൽ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ മിക്സ് ചെയ്തു. അട ഭാവി എന്ന് പറഞ്ഞ് ശിവാജി അറിവിനെ ഓടിക്കുന്നു. തിയേറ്ററിൽ ജനം പൊട്ടിച്ചിരിച്ച സീനിൽ അറിവായത് വിവേകായിരുന്നു. അന്യൻ സിനിമയിൽ അമ്പിയുടെ ഉറ്റ ചങ്ങാതിയായ സബ് ഇൻസ്പെക്ടർ അറിവഴകൻ എന്ന കഥാപാത്രം സിനിമയിലാകെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഒരേ സമയം വിക്രമിനൊപ്പവും പ്രകാശ് രാജിനൊപ്പവും മത്സരിച്ച് അഭിനയിച്ചു. ബോയ്സ് സിനിമയിലെ മംഗലം, ഉത്തമപുത്തനിലെ ഏകാംബരൻ തുടങ്ങിയ സിനിമയുടെ ഗതി നിർണയിച്ച നിരവധി കഥാപാത്രങ്ങൾക്കാണ് വിവേക് ജീവൻ നൽകിയത്. വ്യത്യസ്ത കഥാപാത്രങ്ങളെ കൊതിച്ച അദ്ദേഹം പ്രതിനായക വേഷങ്ങൾ ആഗ്രഹിച്ചിരുന്നു. മലയാളത്തിൽ ഒരു നുണക്കഥ എന്ന ചിത്രത്തിൽ ജഗദീ ശ്രീകുമാറിനൊപ്പം അഭിനയിച്ചെങ്കിലും സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോയി. തമിഴ് താരങ്ങളുടെ പതിവ് രീതിയിൽ രാഷ്ട്രീയത്തിലേക്ക് പോകാതെ സാമൂഹ്യ പ്രവർത്തനം നടത്തി വരികയായിരുന്നു വിവേക്. അതിന് വിവേകിനെ നയിച്ചത് ഓൾ ഇന്ത്യ സൂപ്പർ സ്റ്റാർ എന്ന എല്ലാ വേദികളിലും വിവേക് അഭിമാനത്തോടെ വിശേഷിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൾ കലാം. സിനിമയ്ക്കപ്പുറമുള്ള ആത്മബന്ധമായിരുന്നു കലാമുമായി വിവേകിനുണ്ടായിരുന്നത്. കലാം അയ്യാ എന്നാണ് ആദരവോടെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. തമിഴ്നാട്ടിലുടനീളം 1 കോടി മരങ്ങൾ നടണമെന്ന അബ്ദുൾ കലാമിന്റെ ഉപദേശം യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു വിവേക്. ഗ്രീൻ കലാം എന്ന പേരിൽ ആരംഭിച്ച ഈ ദൌത്യത്തിന്റെ ഭാഗമായി 37 ലക്ഷത്തിലധികം മരങ്ങളാണ് വിവേകിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലുടനീളം നട്ടത്. സ്കൂളുകളിലും കോളേജുകളിലും ഈ സന്ദേശവുമായി വിവേക് എത്തി. മരം നടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനായി. കലാം രാഷ്ട്രപതിയാകുന്നതിന് മുൻപാണ് അദ്ദേഹത്തിന് ക്ഷണപ്രകാരം വിവേകിന്റെ ആദ്യ കൂടിക്കാഴ്ച. സിനിമയിലും പുറത്തുമുള്ള വിവേകിന്റെ വ്യക്തിത്വം കലാമിന് പ്രിയങ്കരമായിരുന്നു. 2010 കൂടിക്കാഴ്ചയിലാണ് ആഗോള താപത്തിനെതിരെ മരങ്ങൾ നടാൻ കലാം നിർദ്ദേശിച്ചത്. അത് വിവേക് അക്ഷരം പ്രതി പാലിച്ചു. മരം നടൽ 10 ലക്ഷം പൂർത്തിയാക്കിയപ്പോൾ കൊടുങ്ങല്ലൂരി കലാമും സന്നിഹിതനായിരുന്നു. അപ്പോഴാണ് 1 കോടി എന്ന പുതിയ ലക്ഷ്യം കലാം മുന്നോട്ട് വെച്ചത്. 50s തമിഴ് സിനിമയിൽ കലൈവാണർ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ചാർലി ചാപ്ലിൻ NS കൃഷ്ണന്റെ പിൻഗാമി എന്ന അർത്ഥത്തിൽ ചിന്നൈ കലൈവാണർ എന്നാണ് വിവേക് അറിയപ്പെട്ടിരുന്നത്. തൂത്തുക്കുടിയിലെ കോവിൽപ്പട്ടിയിൽ 1961 നവംബർ 19 വിവേകാനന്ദൻ ആംഗേയ പാണ്ഡ്യൻ എന്ന വിവേക് ജനിച്ചത്. മധുരയിലെ അമേരിക്കൻ കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദമെടുത്തു. ചെന്നൈയിൽ ജോലി ചെയ്യുമ്പോൾ സംവിധായകൻ K. ബാലചന്ദ്രനുമായി സൗഹൃദത്തിലായി. തിരക്കഥാരചനയിലും മറ്റും ബാലചന്ദ്രന്റെ സഹായിയായി. വിവേകിലെ നടനെ തിരിച്ചറിഞ്ഞ ബാലചന്ദ്രൻ 1987 മനതിൽ ഉരുതി വേണ്ടും എന്ന സിനിമയിലൂടെ വിവേകിനെ ക്യാമറയ്ക്ക് മുന്നിലെത്തിച്ചു. വിവേക് എന്ന് തന്നെയായിരുന്നു കഥാപാത്രത്തിന്റെ പേര്. അന്നു മുതൽ തമിഴ് സിനിമയുടെ അഭിവാജ്യ ഘടകമായി വിവേക്. സൂപ്പർതാര സിനിമകളുടെ സ്ഥിരം സാന്നിധ്യമായി. രജനീകാന്തിനെ പോലുള്ള താരങ്ങൾ സ്വന്തം സിനിമകളിൽ വിവേകിന് തിളങ്ങാൻ കൂടുതൽ അവസരങ്ങൾ നൽകി. നായക സൗന്ദര്യമുള്ള ചിരിയും കോമഡിയിലെ അപാരമായ സമയബോധവും വിവേകിനെ ജനപ്രിയ താരമാക്കി. നായകനൊപ്പം പ്രാധാന്യത്തോടെ പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ട താരമായിരുന്നു വിവേക്. വർഷം 50s സിനിമകളിൽ വരെ അഭിനയിച്ച കാലമുണ്ടായിരുന്നു. ഉന്നരുകെ, നാനുരുന്താൽ, കുരുവി, ശിവാജി, അന്യൻ, മീസയും ഉറുക്ക്, സാമി, പഠിക്കാത്തവൻ, പ്രിയമാനവളെ, അലൈപ്പായുധെ, മിന്നലെ, കശ്മോര, പ്രിയദർശന്റെ ലേസ, ലേസ തുടങ്ങി 220 ചിത്രങ്ങളിൽ വിവേക് അഭിനയിച്ചിട്ടുണ്ട്. ആക്ഷേപഹാസ്യത്തിലൂടെ സമൂഹത്തിലെ മോശം പ്രവണതകളെ വിമർശിച്ചിരുന്നു. മികച്ച ഹാസ്യ നടനുള്ള തമിഴ്നാട് സർക്കാരിന്റെ 5 ഫിലിംഫെയറിന്റെ 3 അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മകനെ, എൻ മരുമകനെ, വെള്ളപ്പൂക്കൾ തുടങ്ങിയ ചില ചിത്രങ്ങളിൽ നായകനായും അഭിനയിച്ചു. ഹരീഷ് കല്യാൺ നായകനായ ധാരാള പ്രഭുവാണ് അവസാന റിലീസ്. കമലഹാസന്റെ 2, വിജയ് സേതുപതിയുടെ യാതും, ഊരെ യാവരും, കേളിർ എന്നീ ചിത്രങ്ങളിലാണ് അവസാനം അഭിനയിച്ചത്. വിവേകിന്റെ അകാല നിര്യാണം എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഹാസ്യത്തിലെ സമയബോധവും ബുദ്ധിപരമായ ഡയലോഗുകളും ജനങ്ങളെ ആഹ്ലാദിപ്പിച്ചു. പ്രകൃതിയോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധത ജീവിതത്തിലും സിനിമയിലും അദ്ദേഹം പ്രകടമാക്കി. കുടുംബത്തെയും ആരാധകരെയും സുഹൃത്തുക്കളെയും അനുശോചനം അറിയിക്കുന്നു. ഓം ശാന്തി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു.